ശൗൽ ശമുവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞു. ശമുവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമുവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമുവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്ങൾ നിന്നും കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഫോഷ്ക് പറയുകയില്ല, അനുദപിക്കുകയുമില്ല. അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശമുവേൽ ശൗലിന്റെ പിന്നാലെ ചെന്നു, ശൗൽ യഹോവയെ നമസ്കരിച്ചു. അനന്തര ശമുവേൽ, അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേനെന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയെന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകുമെന്ന് ശമുവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശമുവേൽ രാമയിലേക്ക് പോയി. ശൗലും ശൗലിന്റെ ഗിബയിൽ അരമനയിലേക്ക് പോയി. ശമുവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമുവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് അനുദപിച്ചു. അധ്യായം 16. അനന്തരം യഹോവ ശമുവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കലയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമുവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറകാം. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കാം. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമുവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂക്കന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചും കൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയെന്ന് ചോദിച്ചു. അതിന് അവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തനിതാ എന്ന് പറഞ്ഞു. യഹോവ ശമുവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ച് ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറെ അവൻ, യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശായി ഷമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമുവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമുവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ഇശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ, ആകയാൽ കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരേണം. എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ശൗൽ തന്റെ ഭൃത്യന്മാരോട് കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ ബേത്ലഹേമ്യനായി ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാറെ ശൗൽ ഇശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു. ഇശായി ഒരു കഴുതയെ വരുത്തി, അതിന്റെ പുറത്തെ അപ്പം, ഒരു തുരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവനെ അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹനായി തീർന്നു. ആകയാൽ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനോട് എനിക്കിഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിന്റെ പക്കൽ നിന്നും ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്തു വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. അധ്യായം 17. അനന്തരം ഫെലിസ്തീൻ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ചു കൂടി. സോക്കാവിനും അസേക്കയ്ക്കും മധ്യേ ഐഫസ് ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്തീനോട് പടയ്ക്ക് അണിനിരത്തി. ഫെലിസ്തീൻ ഇപ്പുറത്തൊരു മലഞ്ചരിവിലും ഇസ്രായേലർ അപ്പുറത്തൊരു മലഞ്ചരിവിലും നിന്നു. അവരുടെ മധ്യ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്തീനുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ ആറു മുഴവും ഒരു ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽ ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലകെ 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടക്കെ അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്തീനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതേ എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീനെന്ന് പറഞ്ഞു. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്തെ വയസ്സ് ചെന്ന് വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാബും അവന്റെ അനുജൻ അബീനാദാബും മൂന്നാമത്തവൻ ഷമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ മൂവരും ഷൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ഷൗലിന്റെ അടുക്കൽ നിന്നും തന്റെ അപ്പന്റെ ആടുകളെ മേയിപ്പാൻ ബത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ പെലിസ്റ്റൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്ന് നിന്നു. ഇഷായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കാം. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കാം. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യം വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലൊക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്റ്റരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അതികാലത്തെഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇഷായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പടക്കെ ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്റ്റരും നേർത്തു നേരെ അണിനിരന്ന് നിന്നു. ദാവീദ് തന്റെ സാമാനും പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ ഗദ്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്റ്റ്യ മല്ലൻ ഫെലിസ്റ്ററുടെ നിരകളിൽ നിന്നും പുറപ്പെട്ടു വന്ന് മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നു ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. എന്നാറേ ഇസ്രായേല്യർ, വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തനെ കൊന്ന് ഇസ്രായേലിൽ നിന്നും നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം, അവനെ കൊല്ലുന്നവനെ ഇന്നിന്നതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളവെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നതെന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ഷൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ഷൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. ഷൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തനോട് ചെന്ന് അംഗം പൊരുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്ര. അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഷൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു. തന്റെ കവചവും അവനെ ഇടുവിച്ചു. പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ഷൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായിരിക്കാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കൗണയുമായി ഫെലിസ്റ്റനോട് അടുത്തു. ഫെലിസ്തനും ദാവീദിനോടടുത്തു. പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേരുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ട് അടുത്തപ്പോൾ ദാവീദ് ബദ്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കയ്യിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു, ഫെലിസ്ത്യനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു, അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയെന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേലരും യഹൂദരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ശരയീനിൽ നിന്നുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫെലിസ്ത്യന്റെ തലയെടുത്ത് അതിനെ യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട്, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവെ, തിരുമേനിയാണ് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫെലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാര, നീ ആരുടെ മകനെന്ന് ചോദിച്ചു. ഞാൻ ബത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകനെന്ന് ദാവീദ് പറഞ്ഞു. ബാരക്കുമോർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറു അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണുകാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനെന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്നവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബ്ബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവനവരോട് അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബ്ബത്ത് പ്രമാണിച്ചായികൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യനെ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നെന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളും അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല, അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാരിങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകേണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു, എങ്ങനെ തുറന്നു? അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണാരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നുവെന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോർ പങ്കെടുക്കണം കൂടെ വായിക്കണം.
ചെറുതാണെങ്കിൽ വായിക്കും.
സങ്കീർത്തനം 95. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാർക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളതേ, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതേ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം യേശുവിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
പരിശുദ്ധാരൂഢായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് തന്നെ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദി ഒന്നുമ്പരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദനായ ഡോക്ടർ തോമസ് മാരിവാനിയോസ് മെത്രാപ്പൊലിത തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഭക്തിയിലും അനുഗ്രഹത്തിനുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ അത്യാവശ്യമായ കാര്യത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഈ ചുമതലയിൽ ഇന്ന് നിർദ്ദേശപ്രകാരം പങ്കെടുക്കുന്നു. വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. പകുതി നോമ്പ് കഴിഞ്ഞു. ഒരു തീർത്ഥാടനത്തിന്റെ അവസാന വക്കിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നു. വരുന്ന ഞായറാഴ്ച സഭാദിനമായി അനുഷ്ഠിക്കപ്പെടുന്നു. കുരുടൻ കാഴ്ച കൊടുത്ത സംഭവത്തെ കൃത്യമായി പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തോട് ആ ആശയങ്ങളെ ചേർത്ത് വെക്കുവാനും ഒരവസരം വീണ്ടും ലഭിക്കപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയെ കുനിയായ സ്ത്രീയെ ദൈവം നമ്പുരാൻ 18 സംവത്സരമായി അവഗണിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പരിഗണനയുടെ അവസ്ഥയിലേക്ക് മാറ്റിയതിന്റെ ഒരു സദ്വർത്തമാനവും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ നമുക്കെല്ലാം ആരോഗ്യത്തോടും കൃപയോടും ഈ സുബോറോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സമ്മേളിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് ദാവീദ് സങ്കീർത്തനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിന്റെ രൂപം കണ്ടുടരു ഉണരുവാനും നിന്റെ മുഖം കണ്ട് തൃപ്തിപ്പെടുവാനും ഞങ്ങൾക്കെല്ലാം ദൈവം ഇടയാക്കി. അപ്രകാരം ഒരു കൂട്ടായ്മയായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നൽകിയ ഈ ഭാഗ്യത്തെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ടും പരിഗണിക്കേണ്ടുന്നവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ പരിഗണിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ കർത്താവ് വലിയ അവസരം തുടർന്ന് നൽകട്ടെ. ഈ നോമ്പ് പരിപാവനമായി പൂർത്തീകരിച്ച് കൂട്ടിച്ചേർക്കേണ്ടതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയാകുവാൻ നമുക്കൊക്കെ സാധ്യത ദൈവം നമ്പുരാൻ അനുഗ്രഹീതമായി നൽകട്ടെ. നാമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആരംഭിക്കുവാനുള്ള സമയമാണ്. പാട്ടുപുസ്തകത്തിലെ 365 ഗീതം, സുവിശേഷ ഗീതങ്ങൾ 365. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. സുപരിചിതമായ ഒരു ഗീതമാണ്. നമുക്ക് എല്ലാവർക്കും അവരവർക്ക് അവരവരുടെ ഭവനങ്ങളിലും കൂട്ടായ്മകളിലും ഇരുന്ന് പാടുവാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഉറപ്പിൽ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാം. ഞാനുമെൻ കുടുംബവും എന്തുള്ളു ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ എത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത
അഭിമന്യ തിരുമേനി ഇപ്പോൾ കൗമ പ്രാർത്ഥന നടത്തും.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ുന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശം സ്വർഗത്തിലെ പോലെ ഭൂവിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജീവശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്നീ മർത്തോറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മാമനുഷ്യൻ.
ജനധരിച്ച് ശുദ്ധമുള്ള നോമ്പ് നോറ്റുവെങ്കിൽ നാമം നോമ്പ് വെച്ച കർണി യാചിപ്പാനും നിന്ദിപ്പാനും പാപമോല പ്രാപിപ്പാനും എത്രയും യോഗ്യമാകുന്നു. സകല തിന്മകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപസിച്ച് മുഖപ്രസാദത്തോടെ നാം പറയണം. കർത്താവ് കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. യാത്ര ചെയ്യുവാൻ ആവശ്യമുള്ള വ്യാപാരി ദേശം തോറും ആവശ്യമുള്ള വഴി ആഹാരം ഒരുക്കുള്ളൂന്ന് തൽക്കാല വ്യാപാരമുള്ളവൻ തൽക്കാല യാത്രയ്ക്ക് താൽക്കാലികമായ വഴി ആഹാരം ഒരുക്കണം. വരുവീൻ, നാമും നിത്യമായ യാത്രയ്ക്കായി ആഹാരം ഒരുക്കാം. കാലാന്ത്യത്തിൽ രാജപട്ടണത്തിൽ നാം വസിക്കുകയും ചെയ്യും. തന്റെ മുമ്പാൽ ഞങ്ങളെ സ്വന്തമാക്കി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ, നീ കരുണയുടെ സമുദ്രവും ഞങ്ങളുടെ അന്യായമോ ചെറു തുള്ളി പോലെയുമാകുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളിക്ക് ഒരു തുള്ളി ചെളിക്കൽ കഴിക്കുവാൻ കഴിയയില്ലല്ലോ. കർത്താവെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്ന ഏറിയ നിന്റെ സ്നേഹത്തിന് സ്തുതി. നിന്നയച്ച പിതാവിന് സ്തോത്രവും പരിശുദ്ധവുമായ വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തന്റെ നോമ്പാൽ ഞങ്ങളെ സ്വന്തമാക്കിയ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉപസ്ഥിതനായ മെസ്സിയ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ.
ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബുധനാഴ്ച കൂട്ടായ്മയായ സൂബോറോ പ്രാർത്ഥനയിലേക്ക് ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിവന്ദനായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് ത്രിമേനിയെ, വന്നിയ വൈദിക സഹോദരങ്ങളെയും വിശ്വാസ സമൂഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തിരക്കിനിടയിലും അഭിവന്ദ ത്രിമേനി കൃത്യമായ എല്ലാ ആഴ്ചയിലും ഈ ഒരു കൂട്ടായ്മയിൽ വന്ന് നമ്മളോടൊപ്പം ചേർന്ന് നമ്മളെ അനുഗ്രഹിക്കാനും ആവശ്യമായ സന്ദേശങ്ങളും വചനത്തിന്റെ ധ്വനികളുമൊക്കെ ഭംഗിയായി നമ്മളോട് പറയുവാനുമൊക്കെ അഭിവന്ദ ത്രിമേനി സമയം കണ്ടെത്തുന്നതിൽ ഞങ്ങൾ തികച്ചും സന്തുഷ്ടരാണ് എന്നുള്ള കാര്യം ആമുഖമായി ത്രിമേനി ത്രിമനസിനെ പ്രത്യേകമായി വിനയപൂർവ്വം അറിയിക്കട്ടെ. സങ്കീർത്തനം വായിച്ച സമയം അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷിത പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളിലൂടെ അവന് ഘോഷിക്കുക, യഹോവ മഹാദൈവമല്ലോ. ഈ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ വായിച്ച് കേൾപ്പിച്ചു. ദൈവസന്നിധിയിലേക്ക് സങ്കീർത്തനങ്ങളോടും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടി നമ്മൾ കടന്നു വരികയാണ്. ഓരോ ആഴ്ചകളും നമ്മൾ പിന്നിടുമ്പോൾ ദൈവം നടത്തിയ വഴികളെ സ്തോത്രത്തോടുകൂടി ഓർക്കുവാനും അവന്റെ കരുണ എത്ര വലുതാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ സന്ദർഭമാണെന്ന് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഒപ്പം ഞായറാഴ്ചകളിൽ നമ്മൾ ആരാധനയ്ക്കായി ഒത്തുചേരുന്നു, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം ചെലവിടുന്നു. പ്രത്യേകിച്ച് നോമ്പുകാലത്തിൽ 40 പ്രാവശ്യം പ്രത്യേകം കൊമ്പിട്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും നമ്മുടെ ചിന്തകളെയും ഭൗതിക മണ്ഡലത്തെയും വികാര വിചാരങ്ങളെയും ഒക്കെ സമന്വയിപ്പിച്ച് ഈ നോമ്പിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി നോമ്പ് കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തെക്കാൾ പകുതി നോമ്പ് അനുഗ്രഹീതമായി പൂർത്തീകരിപ്പാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ എന്ന ചിന്തയും തുടർന്നുള്ള ദിവസങ്ങളും അനുഗ്രഹീതമായി പൂർത്തീകരിപ്പാൻ ദൈവം ഞങ്ങളെ സജ്ജരാക്കണമേ എന്നുള്ള ചിന്തയും നമ്മളെ നിശ്ചയമായും ഭരിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം സഭാദിനമായി വരുന്ന ഞായറാഴ്ച കടന്നു വരുമ്പോൾ അന്ധന് കാഴ്ച കൊടുത്തൊരു സംഭവം നമ്മുടെ ജീവിതത്തിനും ഒരു പുതിയ പ്രകാശവും പുതിയ വെളിച്ചവും തെളിച്ചവും ലഭിക്കുവാൻ ആ ദിവസത്തെ വിശുദ്ധ ബലി മുഖാന്തരമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയും സഭയിലെ പരിശുദ്ധ ബാവാതിരുമേനിയെയും എല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും വൈദികരെയും ഇടവകകളെയും ദൈവം തമ്പുരാൻ തന്റെ ചെറുകിൽ സംരക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും നമുക്ക് നിശ്ചയമായും സമർപ്പിക്കേണ്ട ദിവസം കൂടിയാണ്. സഭാ മേലധ്യക്ഷന്മാർക്ക് കരുത്തും ദൈവകൃപയും ഇടയത്വത്തിന്റെ നന്മകൾ ലഭിക്കപ്പെട്ട്
അതിലിടവക ജനങ്ങളെ ഭംഗിയായി നയിക്കുവാനുള്ള കൃപ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയും നിശ്ചയമായും നമുക്കുണ്ടാകണം. അപ്രകാരം ഇതൊക്കെ സാധ്യമായി തീരുന്ന ഒരു കൂട്ടായ്മയായി ഇന്നത്തെ ദിവസം തീരട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകുവാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛനാണ്. സുപരിചിതനാണ്, ഏറെ പ്രാവശ്യം ഈ കൂട്ടായ്മയിൽ കടന്നുവന്ന് ധന്യമായ നേതൃത്വം നൽകുകയും വളരെ ശ്രേഷ്ഠമായ ചിന്തകൾ ആധ്യാത്മിക ബൗദ്ധിക തലത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നൽകുവാൻ തക്കവണ്ണം അച്ഛൻ പ്രത്യേകം സമയം കണ്ടെത്തിയിട്ടുണ്ട്. യുവജന പ്രസ്ഥാനത്തിന്റെ OCYM ഭദ്രാസന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അച്ഛൻ. ഏൽപ്പിക്കപ്പെട്ട ഇടവകകളുടെ ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുന്നതോടൊപ്പം ഭദ്രാസനത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ചുമതലപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ധന്യമായ കാര്യമാണ്. ഏറെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് രാജേഷത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒരു ഗാനം കൂടി ആലപിക്കുവാനുള്ള സമയമുണ്ട്. അതിനുശേഷമായിരിക്കും പ്രിയപ്പെട്ട അച്ഛന്റെ മുഖ്യമായ സന്ദേശം. സുവിശേഷ ഗീതങ്ങളിലെ 257-ാമത്തെ ഗീതം സുപരിചിതമാണ്. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് വഹിക്കെന്നാലുമേ എൻ ഗീതം എന്നുമേ, നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഒരു ക്രൈസ്തവന്റെ ചിന്തയിൽ നിശ്ചയമായും തെളിഞ്ഞിരിക്കേണ്ട ഒരു ആശയമാണ് കർത്താവിന്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് ദൈവത്തോട് ചേരുന്ന, ദൈവത്തോട് ലയിക്കുന്ന ഒരു നിമിഷം നമുക്കുണ്ട് എന്നുള്ള പരമമായ ബോധ്യം, അതിനെ ഓർമ്മപ്പെടുത്തുന്ന ചിന്തകളെ ക്രോഡീകരിച്ചിരിക്കുന്ന ഈ ഗീതം നമുക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് ശ്രദ്ധിക്കാം.
നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു വഹിക്കെന്നാലും എന്നാലുമേ എൻ ഗീതം എന്നുമേ, നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബേ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിൻമേൽ ഊറങ്ങുവിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയല്ല, വിണ്ണേത്തും ഏണിപ്പോൾ പ്രകാശമാതൂതീലിക്കുന്നേ, നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കല്ല ആക്കും എന്നിമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും.
ബഹുമാനപ്പെട്ട തോമസ് മാത്യു അശ്വിനെ, ഇന്നത്തെ വചന സന്ദേശത്തിനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
താങ്ക് യു അച്ഛൻ. ഭാരതകുമാർ, ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അഭിവന്ദ്യനായ ഇടവക മെത്രാപ്പോലിത്ത തിരുമേനി, സഹോദര വൈദിക ശ്രേഷ്ഠരെ, തങ്ങളുടെ തിരക്കുകളൊക്കെയും ഒഴിവാക്കി ദൈവവചനത്തിൽ നിന്നും ശ്രവിക്കുവാൻ പൂർണ്ണ മനസ്സോടെയും ജാഗ്രതയോടുകൂടിയും കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യേശുക്രിസ്തുവിനെ അവന്റെ ജീവിതത്തെ അനുകരിക്കുവാനും കാൽവരിയോളം എത്തി ആ കഷ്ടതകളെയൊക്കെയും നമ്മുടെ ജീവിതത്തോട് ചേർക്കാനുമുള്ള ഒരു ആഹ്വാനവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നോമ്പുകാലം കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഭക്ഷണമോഹത്തെ ഒക്കെ അതിജീവിച്ച് നോമ്പിന്റെ ഒരു ട്രാക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ച് നോമ്പിന്റെ പകുതി ദൂരം പിന്നിടുകയും നമ്മളെല്ലാവരും വളരെ ആഗ്രഹത്തോടുകൂടിയും ഒരുക്കത്തോടുകൂടിയും കർത്താവിന്റെ കഷ്ടാനുഭവ വാരത്തെ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നതായ ഈ സമയം, കാനായിൽ ആരംഭിച്ച് കാൽവരിയിലൂടെ ഉത്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നതായ ഈ പരിശുദ്ധ നോമ്പിൽ, ഐസക് അച്ഛൻ ഇൻട്രൊഡക്ഷനെ സൂചിപ്പിച്ചതുപോലെ കൂനിയുടെ സൗഖ്യത്തിൽ നിന്നും കുരുടന്റെ സൗഖ്യത്തിലേക്കുള്ള യാത്രയുടെ ഈ ഒരു 7 ദിവസങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പദം, അത് ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ദൈവപുത്രൻ എന്ന വാക്കാണ്. നഥനയിലിൽ ആരംഭിച്ച് കുരിശിന്റെ ചൂട്ടിലെ ശതാധിപനിൽ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അവസാനിക്കുന്ന ഒരു നീണ്ട നിര തന്നെ കർത്താവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് മർക്കോസിന് സുവിശേഷം 15:39 കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അവസാനമായി ദൈവപുത്രൻ എന്ന വാക്ക് കാണുന്നത്. കൃത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന ഒരു സർട്ടിഫിക്കേഷൻ, ഒരു കൺഫർമേഷൻ നമ്മൾ കാണുന്നത് ശതാധിപനിൽ നിന്നാണ്. സോറി, ഒരു മിനിറ്റ്. കർത്താവിന്റെ ദൈവപുത്രൻ എന്നുള്ള നാമത്തെ ഒന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വാചകമാണ് നമ്മൾ ആ വാക്യത്തിൽ കാണുന്നത്. ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യേശു തമ്പുരാനെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു ആശയവും അതുതന്നെയായിരുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു വെല്ലുവിളിയിലൂടെയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന വെല്ലുവിളിയിലൂടെ ആരംഭിച്ച്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന വെല്ലുവിളിയിലാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയും നടന്നു പോകുന്നത്. സാധാരണഗതിയിൽ ഒരു യഹൂദ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു 30 വയസ്സുകാരന്റെ ജീവിതത്തിൽ നിന്റെ പിതാവ് ആരാണെന്ന് തെളിയിക്ക്, അല്ലെങ്കിൽ നീ ഇന്നയാളുടെ മകനാണെന്ന് തെളിയിക്ക്, Prove your capacity, prove your caliber എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ചില പ്രലോഭനങ്ങൾ, ചില പ്രൊവോക്കേഷൻസ്, സ്വാഭാവികമായിട്ടും യൗവന പ്രായത്തിലുള്ള ഒരാൾ പ്രതികരിച്ചു പോകാൻ സാധ്യതയുള്ള ചില സമയം, ചില സന്ദർഭങ്ങൾ കർത്താവിന്റെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട്. തന്റെ പിതാവ് ആരാണെന്നും ഞാൻ ആരുടെ മകനാണ് എന്നും എന്നെ പിതാവ് അയച്ചിരിക്കുന്നത് എന്തിനാണെന്നും ജനത്തിന് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ചിന്ത അനുസരിച്ച്, നമ്മുടെയൊക്കെ സാധാരണ ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. പിശാചു പറഞ്ഞതും അതുപോലെ തന്നെ ഇടതുഭാഗത്തെ കള്ളൻ കർത്താവിനോട് പറഞ്ഞതും ഒക്കെ സത്യമായ കാര്യമാണ്. കർത്താവിന് വേണമെങ്കിൽ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ദൈവപുത്രനാണ് എന്ന് തെളിയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കല്ലിനെ അപ്പമാക്കി തീർക്കാനും കുരിശിൽ നിന്ന് ഇറങ്ങി വരാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന ഒരു സംഘം ആളുകൾ അവനിൽ വിശ്വസിക്കാനും ഒരു കാരണമായി തീർന്നേനെ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പിറ്റേ ദിവസം ഒരു സ്റ്റേജ് ഉയർന്നേനെ അവിടെ. അതിന്റെ ചുറ്റുപാടും നിരവധി പരസ്യ ബോർഡുകൾ ഉയരുമായിരുന്നു. ഇവിടെ കല്ല് അപ്പമാക്കി തീർക്കുന്ന അത്ഭുതം നടക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ ആളുകളെ ആകർഷിക്കുന്ന നിരവധി കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വന്നേനെ. ഒരുപാട് ആളുകളെ കർത്താവിന് ആകർഷിക്കാൻ, തന്റെ ജീവിതകാലത്ത് ആകർഷിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രലോഭനമാണ്. പക്ഷേ തന്റെ നിയോഗത്തെക്കുറിച്ച് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, താൻ അയക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം, അല്ലെങ്കിൽ ഏത് രീതിയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോജക്റ്റ് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം കർത്താവിനുണ്ടായിരുന്നത് കൊണ്ടും, അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ഒരു ചെറിയ കൂട്ടം ഫാൻസ്, ആരാധകർ അല്ല എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യവും കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നു. കാലങ്ങൾ കഴിയുമ്പോഴും എന്റെ നാമത്തിൽ ആളുകൾ ദൈവത്തെ വിശ്വസിക്കണം എന്നുള്ള ഉറച്ച ബോധ്യം കർത്താവിനുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചെറിയ കൂട്ടം ഫാൻസിനെ കർത്താവിന് ഒഴിവാക്കേണ്ടി വന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വെല്ലുവിളികളുടെ രൂപത്തിലും പിശാച് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ പിശാചിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ പിശാച് എന്നുള്ള നിലയിൽ നാം കണ്ടിട്ടുള്ള രൂപങ്ങൾ, വികൃത രൂപങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കർത്താവിന്റെ സന്നിധിയിലേക്കും ആദാമിന്റെ ഹവ്വായുടെയും ഒക്കെ അടുക്കിലേക്കും ഈ പിശാച് കടന്നു വന്നത് ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കളുടെ രൂപത്തിലാണ്. ആദാമിന്റെ ഹവ്വായുടെ അടുത്തേക്ക് കടന്നു വന്നത് പഴത്തിന്റെ രൂപത്തിലാണെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് 40 ദിവസത്തെ വിശപ്പിന് ശേഷം ഭക്ഷണത്തിന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള സമയങ്ങളിലാണ് പിശാച് അവന്റെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ മാത്രമേ കടന്നു വരൂ. ഒരുപക്ഷെ അവൻ ദൈവവചനത്തെക്കുറിച്ച് പോലും സംസാരിക്കും, ദൈവത്തെക്കുറിച്ച് പോലും സംസാരിക്കും, നമ്മളെ കൊണ്ട് ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പ്രേരിപ്പിക്കും. പക്ഷേ Satan may allow us to talk about God for many hours, but he will never let us talk with him even for a few minutes. ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരെ പഠിപ്പിക്കലുകളുള്ള ഒരു വലിയ താക്കീതാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തോട് സംസാരിക്കാൻ നമ്മെ വിലക്കും എന്നുള്ളതാണ് പിശാചിന്റെ പരീക്ഷണത്തിന്റെ ഒരു വലിയ സ്വഭാവ സവിശേഷത. ഇപ്പോ വൈദികരായാലും ഐമേനികളായാലും ഉണ്ടാകാവുന്ന ഒരു വലിയ പരീക്ഷണമാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും മിടുക്കുള്ളവരാണ്. ഇന്നത്തെ പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പാടിയ ഒരു പാട്ടുണ്ട്, എൻ താപത്തെ ദമ്പം തടയുന്നു, അറിയാത്തോൻ ഞാൻ അറിവോതിയിടുന്നു, പരദാഹത്തെ പോക്കിയേ ഞാൻ ഇന്നും ദാഹിപ്പു. അത് കോലോയിൽ പാടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവർക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് താല്പര്യവും അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് ദൈവവുമായുള്ള സമ്പർക്കം മൂലം ശക്തിപ്പെടാൻ സാധിക്കുന്നത്? പ്രത്യേകമായിട്ട് പരിശുദ്ധമായ നോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ആരാധനയിൽ രഹസ്യ പ്രാർത്ഥന എന്നൊരു ഒരു പ്രത്യേക ആശയം തന്നെ ഉണ്ടല്ലോ. രഹസ്യം പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ദൂരെയുള്ള ഒരാളോട് രഹസ്യം പറയാൻ പ്രയാസമാണ്. എത്ര മാത്രം ടെക്നോളജി വികസിച്ചാലും നമ്മൾ ഫോണിൽ കൂടി സംസാരിച്ചാലും, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാട്ടിലുള്ള പേരൻസിനോടൊക്കെ സംസാരിപ്പിക്കുമ്പോൾ പരമാവധി ഉറക്കെ അവർ സംസാരിക്കും. ഇനി അഥവാ അല്പം ദൂരെയുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പരമാവധി ഉറക്കെ സംസാരിക്കും. ഉച്ചഭാഷണികൾ ടെക്നോളജിയുടെ സഹായത്തോടുകൂടിയുള്ള നിരവധി മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ആരാധനകൾ പോലും നടത്താറുള്ളത്. കാരണം കർത്താവ് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശബ്ദം കൂടുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഈ രഹസ്യ പ്രാർത്ഥനകൾ പലപ്പോഴും രഹസ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രഹസ്യം ഉണ്ടാകണമെങ്കിൽ, രഹസ്യ പ്രാർത്ഥന സാധ്യമാകണമെങ്കിൽ ഈ ബന്ധം കുറച്ചും കൂടി ക്ലോസ് ആവണം. ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് ദൈവവുമായുള്ള നമ്മുടെ അകലം കുറയുന്നതിനനുസരിച്ച് മാത്രമേ ഈ രഹസ്യ പ്രാർത്ഥനകൾ, രഹസ്യ സംഭാഷണങ്ങൾ സാധ്യമാവുകയുള്ളൂ. ദൈവത്തോടുള്ള ബന്ധം പൂർണ്ണമായ അർത്ഥത്തിൽ നാം മുമ്പോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ നിയോഗത്തെ കുറിച്ചുള്ള ഒരു ചിന്തയും യേശുതമ്പുരാനെ പോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. ചെറിയ ചെറിയ ചില ലാഭങ്ങൾക്ക് വേണ്ടിയും ചെറിയ ചില ശ്രദ്ധിക്കപ്പെടലുകൾക്ക് വേണ്ടിയും ഒരു പക്ഷേ നമുക്കത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മുടെ ആരാധനയും നമ്മുടെ വിശ്വാസവും നമ്മുടെ പൈതൃകവും നമ്മുടെ ക്രമങ്ങളും ഒക്കെ പല മേഖലകളിലും നമ്മളിപ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാലഘട്ടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് നാം കാലങ്ങളായി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്ന ചില നല്ല മൂല്യങ്ങൾ ഓർത്തഡോക്സി ചിലപ്പോഴൊക്കെയും കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. ചില ഫാൻസിന്റെ അഭ്യർത്ഥനകൾ കാരണം, അല്ലെങ്കിൽ നമ്മുടെ ചില നിമിഷ നേരത്തെ ചില സന്തോഷങ്ങൾ കാരണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിണക്കമോ അല്ലെങ്കിൽ മോശമായ മുഖമോ കാണാനുള്ള സാഹചര്യ കുറവ് മൂലം നമ്മളൊക്കെയും നമ്മിലുള്ള സമ്പത്തിനെ, നമ്മുടെ നിയോഗത്തെ മറന്ന് ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അപ്പൊ അതുകൊണ്ട് യേശുതമ്പുരൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പാഠമാണിത്. നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നത് ദൗത്യം മറന്നു പോകാതെയിരിക്കുക, പിതാവ് ആരാണ് അല്ലെങ്കിൽ നീ ആരുടെ മകനാണ് എന്ന് തെളിയിക്കുക എന്ന് ചോദിക്കുമ്പോൾ തെളിയിക്കണം, അത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ചില കുറുക്കു വഴികൾ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പിപ്പിടി വിദ്യകൾ കാണിച്ചല്ല അവിടെ നാം നമ്മുടെ പിതാവ് ആരാണ് എന്ന് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ നാം ആരുടെ മകനാണ് ആരുടെ മകളാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ജീവിത നിയോഗം കൊണ്ടാണ്. കർത്താവ് പറയുന്നുണ്ട്, അപ്പമല്ല, അപ്പം കൊണ്ട് തീർക്കപ്പെടാവുന്ന വിശപ്പല്ല ലോകത്തിനുള്ളത്, അപ്പം കൊണ്ട് മാത്രം തീർക്കപ്പെടേണ്ട വിശപ്പുകളല്ല ഞാൻ പരിഹരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനും ഉപരിയായി നിരവധി നിരവധി തരം വിശപ്പുകളെ പരിഹരിക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ചോദിക്കുന്നവരൊക്കെയും ഇച്ചിരി കുറച്ച് അല്പത്തരമുള്ളവരാണ്, നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്ക് കാണേണ്ട അത്ഭുതങ്ങൾ, കർത്താവ് ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതും അല്ലെങ്കിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതും കല്ലപ്പമാക്കി തീർക്കുന്നതും കുരിശിലെ ആണി വലിച്ചൂരി താഴേക്ക് ഇറങ്ങി വരുന്നതും ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഈ മാജിക് ട്രിക്കുകൾ, അത് കാണാനുള്ള ആഗ്രഹമുള്ളവരുടെ അല്പത്തരങ്ങളായി മാത്രമേ അവരുടെ ചോദ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മോടും സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസാക്ഷി തന്നെ ചിലപ്പോഴൊക്കെ നമ്മളോട് എതിർത്ത് നിൽക്കും നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. അപ്പൊ അത് നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിലെങ്കിലും കർത്താവിന്റെ ന്യായ പുസ്തകങ്ങൾ വിളർക്കപ്പെട്ട് നമ്മുടെ കുറ്റങ്ങളെ വായിക്കുമ്പോൾ ആയാസനത്തിന് മുൻപാകെ ലജ്ജിതരായി തീരരുത് എന്ന് നമ്മുടെ പ്രാർത്ഥനയിലുള്ളതുപോലെ ആ ഒരു ലജ്ജയുടെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോഴൊക്കെ ഈ 30 വയസ്സുകാരൻ നമ്മളും യൗവനമാണ് എന്നൊക്കെ നമ്മളൊക്കെയും വിചാരിക്കുന്ന പ്രായത്തിൽ ആവേശം കൊണ്ടും വികാര തള്ളൽ കൊണ്ടും ചില വാക്കുകളോ ചില സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴും മനസ്സിലാക്കുക എന്താണ് നമ്മിൽ നിന്നും പിതാവ് പ്രതീക്ഷിക്കുന്നത്. വി നീഡ് ടു സെറ്റ് എ ഫാർ റീച്ചിങ് ഗോൾ, എ ലോങ് ടേം ഗോൾ. അത് കാലങ്ങൾ കഴിയുമ്പോഴും നിലനിൽക്കേണ്ട ഒന്നാണ്. ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്നുള്ള വലിയ പ്രവചനത്തോടെ പരിശുദ്ധ ശ്ലീഹന്മാരെ അയച്ച ആ പരിശുദ്ധ റൂഹയുടെ ശക്തിയാൽ അയച്ചവനായ കർത്താവ് ഇന്ന് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു വലിയ നിയോഗം അത് തന്നെയാണ്. ഭൂമിയുടെ അറ്റം, നമ്മൾ ജനിച്ചു വളർന്ന ദേശത്ത് നിന്നും, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ മാതാപിതാക്കൾ ജനിച്ചു വളർന്ന ദേശത്ത് നിന്നും ഇങ്ങ് ഭൂമിയുടെ വേറൊരറ്റത്ത് കർത്താവിന്റെ സാക്ഷികളായി മാറാൻ, അത് വാക്കുകളിലൂടെ മാത്രമല്ല നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മളുടെ ചെയ്തികളിലൂടെയും അവന്റെ സാക്ഷികളായി മാറാൻ, നമ്മെ നമ്മുടെ സഭ പഠിപ്പിച്ച് നമ്മുടെ മൂല്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ ഒരു മാർഗമായി തീരാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് നാം ചിന്തിച്ചത്. പ്രത്യേകമായിട്ട് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന പേരുപയോഗിച്ച് സ്വന്തം പിതാവിന്റെ അല്ലെങ്കിൽ പിതൃത്വത്തെ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം പ്രയോഗിക്കുന്ന പ്രൊവോക്കേഷനാണ് പിതൃത്വം സംബന്ധിച്ച വിഷയങ്ങൾ. നമുക്കറിയാവുന്ന നാട്ടിലൊക്കെയും നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവമാണ് പിതൃത്വം പ്രൂവ് ചെയ്യാൻ തെളിയിക്കേണ്ടക്കോണമുള്ള ചില വെല്ലുവിളികൾ. കർത്താവിനോടും ചോദിച്ചത് തന്നെയാണ്, നിന്റെ പിതാവ് ഇന്ന ആളാണെങ്കിൽ ഇതുപോലെ ചെയ്യുക എന്ന് ഒരു യുവാവിനോട് ചോദിക്കുന്നു. പക്ഷെ അത് തന്റെ യഥാർത്ഥം അവൻ തെളിയിച്ചു. പൂർണമായും ഇത് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതൃത്വം അവൻ പൂർണമായും തെളിയിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് പിന്നീട് കടന്നു പോകുന്നത്. ഇന്നും പലതരത്തിലുള്ള നിഷേധങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ടും ക്രിസ്തീയത നിലനിൽക്കുന്നതിന്റെ കാരണം ഫ്രെഡറിക് നീഷെയും കാർൽ മാർക്സും പോലെയുള്ള നിരീശ്വരവാദികൾ ഈ ലോകത്തിൽ മുഴുവനും നാസ്തികത വിളമ്പാൻ ശ്രമിച്ചപ്പോഴും നിരവധി നീറോ ചക്രവർത്തിമാരുടെയും മറ്റുള്ള ഭരണാധികാരികളുടെയും എതിർപ്പ് മൂലം ഇല്ലാതെയായി പോകാമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോഴും ഇപ്പോഴും ക്രൈസ്തവ സഭയാകുന്ന നൗക ഇപ്പോഴും ആടിയുലയാതെ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദീർഘവീക്ഷണത്തോടുകൂടി കർത്താവ് സഹിച്ച ഇതുപോലെയുള്ള ജീവിത പ്രയാസങ്ങളാണ്, ജീവിത ത്യാഗം. അവൻ ഏറ്റെടുത്ത ജീവിതത്തിന്റെ ത്യാഗങ്ങളാണ്. ഒന്നോ രണ്ടോ വാക്യങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ, ചില വിദ്യകൾ കാണിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസമോ വർഷമോ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ കർത്താവിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അറ്റത്തോളം വന്ന കർത്താവിന്റെ സാക്ഷികളാകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമുക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഏലിയാവിന്റെ സമസ്വഭാവം ഉണ്ടായിരുന്ന യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അയക്കപ്പെട്ട മുന്നോടികളായ നാം ജീവിക്കേണ്ടത് നമ്മുടെ നിയോഗമനുസരിച്ചാണ് എന്ന് ഒരിക്കൽ കൂടി ഈ നോമ്പുകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 36-ാം ഞായറാഴ്ചയിലേക്കും സഭാദിനത്തിലേക്കും തുടർന്ന് 40 ദിവസത്തെ നോമ്പിന്റെ പൂർത്തീകരണത്തിലേക്കും കർത്താവിന്റെ കഷ്ടാനുഭവത്തെ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മരണത്തോടുകൂടി നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിത നിയോഗത്തെക്കുറിച്ച് ക്രൈസ്തവ ജീവിതത്തിന്റെ നിയോഗത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനും അതുമൂലം വലിയ പെരുന്നാളിന്റേതായ സന്തോഷം നമുക്ക് സ്വീകരിക്കാനും തക്കവണ്ണം കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
വന്ദനായ തോമസ് മാത്യു അച്ഛന്റെ നോമ്പുകാലത്തിൽ വളരെ ഭംഗിയായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു. സംതിങ് കണക്റ്റഡ് വിത്ത് ദ ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ യേശു തമ്പുരാൻ പ്രത്യേകം ശ്രദ്ധിച്ചതുമായ വിഷയങ്ങളുടെ ഒരു താരതമ്യ പഠനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താവുന്നതാണ്. 3 പരിശോധനകൾ നടക്കുമ്പോൾ, ദ ഫസ്റ്റ് വൺ ദറ്റ് വാസ് സംതിങ് വിത്ത് ഇംപെർഫെക്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ സംതിങ് വിത്ത് സ്പിരിച്വൽ ഗുഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ തേർഡ് വൺ ടെംപ്റ്റേഷൻ സംതിങ് കണക്റ്റഡ് വിത്ത് പ്രൈഡ്. ഈ 3 വിഷയത്തിലും ക്രിസ്തുവിന്റെ ഒരു മനോഭാവം അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. തീർത്തും നികൃഷ്ടമായ വാക്കുകളോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കിന്റെ ശൃംഖലയൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും ക്രിസ്തു പ്രകോപനം കൊള്ളുന്നതിനേക്കാൾ ഉപരി അതിനോട് താതാത്മ്യപ്പെട്ട് തിരുവചനത്തിൽ നിന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. നമുക്കും ചില സന്ദർഭങ്ങളിലൊക്കെ ചില വിഷയങ്ങൾക്കൊക്കെ സംസാരിക്കുവാൻ തിരുവചനമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവരെ നമുക്ക് അറിയാം. പക്ഷേ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ തിരുവചനം സംസാരിക്കുന്നതിന്റെ ആഴം കൂടുതൽ പ്രസിദ്ധമാകുന്നതും പ്രകടമാകുന്നതും. അച്ഛൻ ഓർമ്മപ്പെടുത്തിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ രഹസ്യ സ്വഭാവത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ പല സ്വാധീനം കൊണ്ട് അത് പരസ്യ വാചകത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ ഈ തലമുറയിൽ ഓൺലൈൻ പരിപാടിയിലൂടെ നമ്മൾ ചെയ്തതും അതൊക്കെ തന്നെയാണ്. പണ്ട് വിശുദ്ധ കുർബാനയുടെ ഒരു കാസറ്റ് ആരെങ്കിലും പ്രസിദ്ധപ്പെടുത്തിയാൽ അവർക്ക് നിശ്ചയമായും പണിഷ്മെന്റ് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം. അത് പ്രസിദ്ധപ്പെടുത്തുകയോ അതിലൂടെ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഭ അനുവദിക്കില്ലായിരുന്നു. ആ കാലഘട്ടം മാറിയപ്പോൾ ഇപ്രകാരമുള്ളതിന്റെ ഒരു വലിയ പരസ്യ ലോകം തന്നെ നമുക്കിന്ന് കിട്ടും. നമുക്കിന്ന് ആധുനിക സോഷ്യൽ മീഡിയയിൽ നമുക്കിന്ന് ലഭ്യമാണ്. സഭ മാത്രം അല്ലെങ്കിൽ സഭയുടെ ഗാത്രം മാത്രം അറിയേണ്ടുന്ന വിഷയങ്ങൾ പോലും പരസ്യമായി ഏതു മനുഷ്യനും എടുത്തു വെച്ച് വായിക്കത്തക്കവണ്ണമുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം അത് ഫേസ്ബുക്കിലൂടെയും ഓൺലൈൻ ശൃംഖലകളിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ലഭിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിനെ നല്ലതായിട്ടും ചീത്തയായിട്ടും ചിത്രീകരിക്കുവാനും സമൂഹം എപ്പോഴും നമ്മളോടൊപ്പം കൂട്ടുകൂടാറുമുണ്ട്. ചിലപ്പോഴൊക്കെ പരോക്ഷമായിട്ട് അതിനോട് കൂട്ടുപിടിക്കാൻ നമ്മളതിനെ ഫോർവേഡ് ചെയ്യാനും അത് വായിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു വലിയ വെമ്പലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അത് സഭയോടുള്ള അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും വ്യക്തിയോടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഒരു വൈരാഗ്യം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു ഊർജത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ യേശു തമ്പുരാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്ത സമീപനം ഈ നോമ്പുകാലത്തിൽ നിശ്ചയമായും നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം എന്നായിരുന്നു പ്രിയപ്പെട്ട അച്ഛന്റെ ഓർമ്മപ്പെടുത്തൽ. അപ്രകാരം ഈ നോമ്പിലൂടെ മനനം ചെയ്ത് മനസ്സിനെ കൃത്യമായി ദൈവത്തോട് അടുപ്പിക്കുവാൻ, അകലം കുറയ്ക്കുവാൻ, ദൈവത്തോട് ചേർന്ന് വരുന്ന ഒരു സമീപനം ഈ നോമ്പുകാലത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണെന്ന് നമുക്കറിയാമല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറെ നമുക്ക് എല്ലാ ആഴ്ചയും ലഭിക്കാറുണ്ട്. അതിലൂടെ ദൈവകൃപ പ്രാപിച്ച ധാരാളം പേരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇന്ന് രോഗികളായി സമർപ്പിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളെയും, സഭയിലെ എല്ലാ ശ്രേണിയിൽപ്പെട്ട അംഗങ്ങളെയും, എല്ലാ വിഷയങ്ങളെയും അപേക്ഷകളെയും കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയിൽ സമർപ്പിക്കുവാനുള്ള അവസരമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു എഴുത്തുകാരൻ എഴുതി വെച്ച ഒരു ബുക്കിനകത്ത് ഒരു പേജ് ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ദൈവമേ എന്നെഴുതിയിട്ട് പിന്നെ ഒരു 10 വരികൾ വെറും ഗ്യാപ്പ, ഏറ്റവും അവസാനം സ്നേഹപൂർവ്വം കർത്താവേ നിന്റെ മകൻ എന്ന് പറഞ്ഞൊരു ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചപ്പം വിചാരിച്ചു ഇത് എന്ത് തരം എഴുത്താണ്. പക്ഷെ ആ വരികളുടെ ഇടയിലെല്ലാം നോക്കിയപ്പോൾ കണ്ണുനീർ പതിച്ചിരിക്കുന്ന അടയാളം ആ വരികളുടെ ഇടയ്ക്കെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വരിയിൽ ദൈവത്തെ സംബോധന ചെയ്തു, അവസാനത്തെ വരിയിൽ കർത്താവിന്റെ മകനാണെന്ന് എഴുതി വെച്ചു. ഇടയ്ക്കുള്ളതെല്ലാം കണ്ണുനീരിന്റെ ഒരു വലിയ അർച്ചനയായിരുന്നു. ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ അർച്ചനകളെ ദൈവം തമ്പുരാൻ കേൾക്കുവാൻ ഇടയാകട്ടെ. ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ ഇപ്പോൾ ഇന്റർസെസറി പ്രയർ നടത്തും. അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്.
കേൾക്കാമല്ലേ?
കേൾക്കാം.
പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമ്മെ കാണുകയും നമ്മെ അറിയുകയും നമ്മുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും പരിശോധിക്കുകയും ചെയ്യുന്ന ദൈവത്തിലേക്ക് നമ്മുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയെ സംബന്ധിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്നത്തോടടുത്ത സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ലഭിച്ച ഈ നല്ല പ്രഭാതം, ഈ നല്ല പകൽ അവിടുത്തെ ദാനമാകുന്നു എന്നറിഞ്ഞ് നന്ദിയോടെ സന്തോഷം. കർത്താവെ, നാളിതുവരെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ നോമ്പിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് നേരിടുന്നതായിട്ടുള്ള ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, പ്രാർത്ഥനയിൽ വരുന്ന കുറവുകള്, നോമ്പിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ബലഹീനനാകുന്നുവെന്ന് അവിടുന്ന് തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങളെ ബലഹീനതയ്ക്ക് അവിടുന്ന് തുണനിന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവില്ലാമെ അവിടുന്ന് പരിഹരിച്ച ഞങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകണമേ. ഞങ്ങളുടെ എല്ലാ ക്ഷീണങ്ങളെയും അകറ്റി ഞങ്ങളെ അവിടുന്ന് ഉത്സാഹവും ഉന്മേഷവും ഉള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും അതിന് ശരിയായ ഊർജം ലഭിക്കാൻ്റെ കവണ്ണം, അങ്ങോട്ട് ചേർന്നിരിക്കാൻ്റെ കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവിടുത്തെ മക്കൾ എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവിൽപ്പെട്ടവരും ഞങ്ങളുടെ പരിചയത്തിലുള്ളവരും മറ്റുള്ളവരിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടുള്ളവരുമായിട്ടുള്ള അനേകരെ തിരുവൻഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുജനങ്ങളെയും ആത്മീയ പിതാക്കന്മാരെയും ഞങ്ങളുടെ യുവജനങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ദൈവ സമാധാനവും ആശ്വാസം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, ഇന്ന് അടിയങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ദൂതനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഞങ്ങളിലും ഉണ്ടാകുവാനും ഞങ്ങൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി ശ്രദ്ധയോടെ ഞങ്ങൾ അതിനെ കാണുവാനും ക്രിസ്തുവിന്റെ ഭാവത്തിൽ തന്നെ പ്രതികരിപ്പാൻ തക്കവണ്ണമുള്ള കൃപതരണം പ്രാർത്ഥിച്ചു. ആത്മസംയമനം ഞങ്ങൾക്ക് തരണമേ. എല്ലാറ്റിനെയും ശരിയായ രീതിയിൽ വിലയിരുത്തുവാൻ, എല്ലാറ്റിനെയും ശരിയായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ, എല്ലാറ്റിന്റെയും സാരാംശം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ശരിയായ വിധത്തിൽ, ശരിയായ രീതിയിൽ, ശരിയായ സമയത്ത് പ്രതികരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വിവേകമുള്ള വിവേകവും ജ്ഞാനവുമുള്ള ആത്മാവിന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭദ്രാസനത്തെയും സഭ മുഴുവനെതിരും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് സഭ കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവ് തന്നെ ഈ സഭാ നൗകയുടെ അമലക്കാരനായിരുന്നു. ഇതിനെ ശരിയായ ലക്ഷ്യത്തിലൂടെ, ശരിയായ മാർഗത്തിലൂടെ, ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവയ്ക്ക് നേതൃത്വം നൽകുന്ന കാതോലിക്ക ബാവായിയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പെട്ടക്കാരെയും തമാശന്മാരെയും വലിയ വിദ്യാർത്ഥികളെയും അവരുടെ അധ്യാപകരെയും സുവിശേഷ പ്രവർത്തകരെയും മിഷണറിമാരെയും ആത്മീയ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവരെയും അൽമായ നേതാക്കന്മാരെയും എല്ലാ ഒക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ദൈവിക ജ്ഞാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ഇന്ന് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഗൂഢശക്തികളൊക്കെ ഈ സഭയുടെ മുൻപിൽ കർത്താവെ മുട്ടുമടക്കുവാൻ്റെ കവണ്ണം, ഇത് സത്യസഭയാണെന്നുള്ളത് ലോകം മനസ്സിലാക്കുവാൻ്റെ കവണ്ണം, എല്ലാ എതിർപ്പുകളെയും എല്ലാ വഞ്ചനകളെയും അവിടെ നിന്ന് നിഷ്പ്രഭമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കെതിരായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ, ആലോചന നടത്തുന്നവർ അതിന് പിന്മാറുവാൻ്റെ കവണ്ണം കർത്താവ് അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമായ കർത്താവെ, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഭദ്രാസമുദ്രാപൂരിത്തായും ഈ പ്രാർത്ഥന യോഗത്തിന്റെ ചുമതല വഹിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രാജേഷത്തിനെയും ഐസക്കച്ചനെയും മാമനച്ചനെയും ഇന്ന് ഞങ്ങൾക്ക് ദൂത് നൽകിയ തോമസ് മാത്യു അച്ഛനെയും കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയിൽ കാത്ത് അനുദിനം വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, തിരക്കേറിയ ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ കൂടുതൽ ആത്മബലത്തോടെ പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനുമുള്ള കൃപതരണം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗങ്ങൾ, ശാരീരികമായും മാനസികമായും ക്ലേശം അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ക്യാൻസറിന്റെയും അതുപോലെ തന്നെ ഡയാലിസിസിന്റെയും ഹാർട്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് നിമിത്തം പ്രയാസപ്പെടുന്നവര്, കർത്താവ്, മാനസിക പിരിമുറുക്കങ്ങളും മാനസിക രോഗങ്ങളും നിമിത്തം പ്രയാസപ്പെടുന്നവര്, അങ്ങനെ പലവിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവർക്കും ആശ്വാസം നൽകണമേ. ദൈവമായ കർത്താവെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ കരങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ ശരിയായ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കാതെയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെയും ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാണ്ട് കവണ്ണം കർത്താവിന്റെ കൃപ അവരുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ പലവിധമായ ആവശ്യങ്ങൾ പലരും തിരുമുൻപാക് സമർപ്പിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് അറിഞ്ഞ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകളെ അനുഗ്രഹിക്കണമേ. ദേശത്ത് സമാധാനവും ശാന്തിയും പുലരുവാനിടയാകണമേ. കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അനേക കുടുംബങ്ങളുണ്ട്. പരസ്പരം കലഹിക്കുന്നവർ, മാതാപിതാക്കളും മക്കളുമായിട്ട് പ്രയാസമുള്ളവര്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുന്നവര്, ഇങ്ങനെ മദ്യത്തിന്റെയോ മയക്കുമരുന്നുകളുടെയോ മറ്റ് ലോകപ്രകാരമുള്ള സ്വാധീനങ്ങളുടെ ഒക്കെ വലയത്തിൽ കഴിയുന്നവരെ കർത്താവിൽ നിന്ന് മനസാന്തരത്തോടെ തിരിച്ചു വരുത്തുവാനും ദൈവിക മാർഗത്തിലേക്ക് തിരിച്ചുവിടുവാൻ്റെ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെയൊക്കെയും ശരിയായ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബലഹീനതയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവിന്റെ കൃപ പകർന്നിരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആവശ്യങ്ങളൊക്കെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ നോമ്പ് ശരിയായ വിധത്തിൽ പൂർത്തീകരിപ്പാൻ കർത്താവിന്റെ ഓശാന പെരുന്നാളിൽ കയ്യിൽ കുരുത്തോലേന്തി അങ്ങേക്ക് ഓശാന പാടുവാൻ അങ്ങയോടൊപ്പം ആ പെസഹായുടെ പന്തിയിൽ ഞങ്ങളും കാണപ്പെടുവാൻ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ആ കാൽവറിയിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം അതോടൊപ്പം കർത്താവെ അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിൽ അങ്ങയോടൊപ്പം സന്തോഷിപ്പാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. എല്ലാവരെയും വാഴ്ത്തണമേ. ഈ രാജ്യത്തെയും ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ ഓരോ സിറ്റിയെയും ഞങ്ങളുടെ എല്ലാ ഭരണകർത്താക്കളെയും സിവിൽ അതോറിറ്റിയെയും പോലീസ് ഫയർഫോഴ്സ് അതുപോലെ മിലിറ്ററി ഇതിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും വിവിധങ്ങളായ സഹായങ്ങളും സംരക്ഷണവും നൽകുന്ന എല്ലാ ഏജൻസികളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ കർത്താവ് ഞങ്ങളോട് ശത്രുത പ്രകടിപ്പിക്കുന്നവരെ ദുരിതാശ്വാസം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളേൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ ദൈവപിതാവിന്റെ അരുമസന്താനങ്ങളായിട്ട് കൂടുതൽ കൂടുതൽ അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം നന്മ പ്രവൃത്തികളാലും സുഹൃത ജീവിതത്താലും അലങ്കരിക്കണമേ. ഞങ്ങളെല്ലാം വാങ്ങി വിശ്വാസികളുടെ ആത്മാക്കളെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിൽ വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും ദൃശ്വരൂഹായിരിക്കും. സ്തുതിയും സ്തോത്രവും ഇപ്പോഴെപ്പോഴും ഞങ്ങൾ കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. അപ്പൊന്ന് തിരുമേനി.
ദൈവനാമോഹത്തപ്പെടട്ടെ. നോമ്പാകുന്ന വലിയ ആദ്യ യാത്രയിലായിരിക്കും നമുക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹകരമായ ദൂത് നൽകിയ ബഹുമാനപ്പെട്ട തോമസ് മധ്യച്ചനോട് നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായി സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ നോമ്പുകാലം ദൈവസന്നിധിയിലായിരിക്കാനും ഹൃദയം പൂർണ്ണമായ ദൈവത്തിൽ പകരുവാനും ആത്മീകമായി ഒരുങ്ങുവാനും കർത്താവിന്റെ പെസഹായിൽ സംബന്ധിച്ച് കർത്താവിന്റെ പുനരുദ്ധാരണത്തിൽ പങ്കാളികളാകുവാനും എല്ലാവർക്കും ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമാണ് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവകൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ അഭിമന്യ തിരുമനസിനോടും അന്നനായ തോമസ് മാത്യുവച്ചനോടും ബഹുമാനപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, മാമൻ മാത്യുവച്ഛൻ, അമ്പാൻ വർഗീസ് അച്ഛൻ, അതോടൊപ്പം പങ്കെടുത്ത വൈദിക സഹോദരങ്ങളെ വിശ്വാസ സമൂഹത്തോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിനു വേണ്ടുന്ന സാങ്കേതിക കാര്യങ്ങൾ വളരെ ഭംഗിയായി കൃത്യമായി ചെയ്തു തരുന്ന പ്രിയപ്പെട്ട മനോജ് മാത്യു, അദ്ദേഹത്തോടുമുള്ള പ്രത്യേകമായ സ്നേഹം രാജേഷ്ത്തിന് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.